ദൈവം ദീർഘക്ഷമയുള്ളവനത്രേ. അനുതാപത്തോടും ആത്മാർത്ഥതയോടും തെറ്റ് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ, മനസ്സുള്ളവരോട് കരുണ കാണിക്കുവാൻ ദൈവം ഇന്നും തയ്യാറാണ്. പലപ്പോഴും പാപത്തെ മുറുകെ പിടിച്ചിരിക്കുന്നതാണ് ശിക്ഷയ്ക്ക് നമ്മെ യോഗ്യരാക്കുന്നത്, ഇല്ലേ? സെഫന്യാവിൻ്റെ ജനം ദൈവവഴികളിൽ നിന്നും അകന്നുപോയി. ദൈവം അവരെ ശിക്ഷിക്കുവാൻ പരിപാടിയിട്ടു. പ്രവാചകനിലൂടെ അത് അവൻ അവരെ അറിയിച്ചു. പ്രവാചകൻ അറിയിക്കുന്ന ശിക്ഷ വളരെ കഠിനവും ക്രൂരവുമത്രേ. യഹോവയുടെ ദിവസത്തിന്റെ പ്രത്യേകതകളെ പ്രവാചകൻ ദേശത്തോട് വ്യക്തമായി സംസാരിച്ചു. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും ഒരു അനക്കവും ഇല്ലാത്തതുപോലെയാണ് പലരും മുൻപോട്ട് പോകുന്നത്. ഇത് വളരെ ആപൽക്കരമാകുന്നു സുഹൃത്തെ. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ ആ തെറ്റുകളെ ഉടനെ ഉപേക്ഷിക്കുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അതിനായി ഇന്നു മുതൽ ശ്രമിക്കണം. അതിനൊരു മാർഗം കൂടി ഞാൻ പറയാം. ദൈവവചനത്തിലൂടെ ഒരു തെറ്റ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ കഴിവതും ആരെങ്കിലും ഒരാളോട് അതേക്കുറിച്ച് പറയുക. ആരോടും പറയുവാൻ കണ്ടില്ല എങ്കിൽ എനിക്കെഴുതാം. ഒട്ടും പേടിക്കണ്ട, ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാവരും അങ്ങനെ അനുഭവങ്ങൾ എഴുതണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയ തെറ്റിനെ ഉപേക്ഷിച്ച് വിജയാളിയായി ജീവിക്കുവാൻ സാധിക്കും. തെറ്റ് മനസ്സിലാക്കിയിട്ടും അത് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് വിട്ടുകളവാൻ സാധിക്കാത്തതുപോലെ വെട്ടിൽ വീഴും കേട്ടോ. സെഫന്യാവിന്റെ ജനത്തിന് സംഭവിച്ചത് അങ്ങനെയാണ്. ഒന്നാം അധ്യായത്തിൽ യഹോവയുടെ ദിവസത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു. ഇനി നാം രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സെഫന്യാവിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിലും മൂന്നാം അധ്യായം എട്ടാം വാക്യം വരെയും ഒരു പ്രധാന വിഷയമുള്ളത് എന്തെന്നാൽ, ദൈവം തന്റെ ജനത്തെ മാത്രമല്ല മറ്റ് ദേശങ്ങളെയും ശിക്ഷിക്കുന്നു. പക്ഷേ കരുണാസമ്പന്നനായ ദീർഘക്ഷമയുള്ളവനായ ദൈവം ആരും ഒരു നാളും നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു ക്ഷണം കൂടി കൊടുക്കുകയാണ്. തന്റെ ക്ഷമയുടെ അവസാനത്തോളം ദൈവം എത്തി എന്ന് താങ്കൾ ചിന്തിച്ചാൽ തന്നെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ സെഫന്യാവ് ദൈവത്തിന്റെ യഹൂദയോടുള്ള ഒടുവിലത്തെ വിളി നൽകുകയാണ്. അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനാണ് ആ ക്ഷണം. രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. നാണമില്ലാത്ത ജാതിയെ നിർണയം ഫലിക്കുന്നതിനു മുമ്പേ ദിവസം പതിർ പോലെ മാറിപ്പോകുന്നു. യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരുന്നതിനു മുൻപേ, യഹോവയുടെ കോപ ദിവസം നിങ്ങളുടെ മേൽ വരുന്നതിനു മുൻപേ കൂടി വരുവീൻ. അതെ, കൂടി വരുവീൻ, കൂടി വരുവീൻ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ എല്ലാവരും ഒരുമിച്ചു കൂടി പ്രാർത്ഥിക്കുവാനാണ് പ്രവാചകൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. നാണമില്ലാത്ത ജാതിയെ അതേ കൂടി വരുവീൻ. ദൈവം ആ ജനത്തിന്റെ മേൽ ന്യായവിധി കൊണ്ടുവരുവാൻ കാരണം ആയത് അവരുടെ പാപമായിരുന്നു. അവരോട് സ്നേഹമോ കരുതലോ ഇല്ലാതിരുന്നത് കൊണ്ടാണെന്ന് ചിന്തിക്കരുത്. അവരുടെ പാപം മൂലം അവരുടെ മേൽ ദൈവശിക്ഷ വന്നു. അവർ നിഷേധികളും മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരും ആയിരുന്നു. എന്നിട്ടും തങ്ങളുടെ ലജ്ജാകരമായ പാപസ്ഥിതിയെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു അവർ. അവരുടെ പാപം വളരെ താണ ഒരു നിലവാരത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. താണക്കേടിന് മരിച്ചവരായിരുന്നു ആ ജനം. മാന്യത എന്നൊരു കാര്യമേ അവർക്കുണ്ടായിരുന്നില്ല. പെരുമാറ്റത്തിൽ വെറും നാണം കെട്ടവരായിരുന്നു ആ ജനം. പാപത്തോട് ഒരു സ്പർശനവും ഇല്ലാത്തതെന്ന് പറയില്ലേ ആ സ്ഥിതി? അതായിരുന്നു അവരുടേത്, ആ ജനത്തിൻ്റെത് ആ സ്ഥിതിയായിരുന്നു. അവർ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, അത് പറഞ്ഞ് വീരവാദമിറക്കുകയും ചെയ്തിരുന്നു. പാപത്തിൽ ഒരു വ്യക്തി എത്രയും താഴാമോ അത്രയും താണ സ്ഥിതി. ഇന്നത്തെ സമൂഹങ്ങളിലും ഇതല്ലേ സ്ഥിതി? അപ്പോൾ ചിലർ ചോദിച്ചെന്നിരിക്കും, പണ്ടൊന്നും മനുഷ്യർ പാപം ചെയ്യത്തില്ലായിരുന്നോ എന്ന്. മനുഷ്യർ എന്നും പാപം ചെയ്തിരുന്നു, പക്ഷേ ഇന്നത്തെ പോലെ ലജ്ജയില്ലാതെ അല്ലായിരുന്നു തെറ്റ് ചെയ്തിരുന്നത്. തെറ്റ് ചെയ്യുന്ന മനുഷ്യനൊരു നാണക്കേട് തോന്നിയിരുന്നു. അങ്ങനല്ലേ മദ്യം ഉപയോഗിക്കുന്നവരും മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവരും? പണ്ടൊക്കെ അത് എത്രയും ഒളിച്ച് ചെയ്യാമോ അത്രയും ഒളിച്ച് ചെയ്യുമായിരുന്നു. ഇന്നോ? ഇന്ന് അതൊരു ഫാഷനല്ലേ? വിവാഹ സദ്യയ്ക്ക് മുൻപ് അതില്ല എങ്കിൽ ഗമ പോരാ. ഇന്നത്തെ സൽക്കാരങ്ങളുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഘടകങ്ങളാകുന്നു ലഹരി. ഹൽവ വിളമ്പുന്നത് പോലെയാണ് സിഗരറ്റ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സദ്യയുടെ സ്ഥലത്ത് അത്ര പരിചയമില്ലാത്ത ഒരു ബിരുദൻ വിളമ്പാൻ കയറി. ആരോ പറഞ്ഞു, എല്ലാം അച്ഛൻ ആദ്യം വിളമ്പി വേണം തുടങ്ങാനെന്ന്. ഈ വിളമ്പുകാരൻ സിഗരറ്റ് വിളമ്പി വന്നപ്പോൾ ആദ്യം കൊണ്ട് അച്ഛനെ നീട്ടി. ഇന്നത്തെ സ്ഥിതിയൊന്നും പറയണ്ട. പാവം ചെയ്തിട്ട് വീം വിളക്കി നടക്കുന്ന നാണമില്ലാത്ത ജാതി എന്ന് സഫന്യാവ് പറയുന്നു. ലൈംഗികത്വം ഇന്നൊരു ഫാഷനാണല്ലേ? എത്ര ഭയങ്കര മ്ലേച്ഛതയാകുന്നു ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. ദേശീയ തൊഴിലാളി യൂണിയൻ വരെ നമ്മുടെ രാജ്യത്തായി കഴിഞ്ഞില്ലേ? പൊന്നു സ്നേഹിതരെ, നാം വളരെ സൂക്ഷിക്കണം. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു തെറ്റ് താങ്കൾ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ മനസാക്ഷി അതിനെ കുറ്റപ്പെടുത്തുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ആ തെറ്റിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ താങ്കൾ രക്ഷപ്പെടും, ഗുണം വരുമെന്ന് ചുരുക്കം. അല്ല എങ്കിൽ ഇന്ന് ചെയ്തതിനേക്കാൾ നികൃഷ്ടമായ തെറ്റുകൾ നാളെ ചെയ്യും. പാപം സ്പർശിച്ചാൽ അറിയുന്ന ആ അവസ്ഥ നമ്മിലുണ്ടാകണം. ഇല്ല എങ്കിൽ തഴമ്പിച്ച അവസ്ഥയിൽ നാം എത്തിച്ചേരും. ശിക്ഷയ്ക്ക് യോഗ്യരാകുന്ന അവസ്ഥ നാം വളരെ സൂക്ഷിക്കണം. അനേകം ഉദാഹരണങ്ങൾ പറയുവാനുണ്ട്, സമയ ചുരുക്കത്താൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. അതുകൊണ്ട് ദൈവം പറയുന്നു, പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വരിക, പാപം ഏറ്റുപറയുവാൻ ഒരുമിച്ച് കൂടുക, ഒരുമിച്ചുകൂടി എങ്കിലേക്ക് തിരിയുവിൻ. അടിയന്തരമായി ചെയ്യേണ്ടതിന്റെ ഒരു ധ്വനിയാണ് ഇവിടെ ലഭിക്കുന്നത്. സഫന്യാവ് ജനങ്ങളോട് പറയുന്നു, ദൈവം ന്യായവിധി ആരംഭിക്കുന്നതിന് മുൻപ് ഇത് ചെയ്യുക. കാരണം താങ്കൾ അതിര് കടന്നു കഴിയുകയും ദൈവം ശിക്ഷയ്ക്കായി ആരംഭിച്ചു കഴിയുകയും ചെയ്താൽ പിന്നെ മാർഗമൊന്നുമില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തും ആവശ്യം അനുദപിക്കുവാനും പ്രാർത്ഥിക്കുവാനും മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിവുള്ളവരെയാണ്. ആര് ദേശത്തിനു വേണ്ടി കരയും? സ്വന്തം സഹോദരങ്ങൾ അന്ധകാരത്തിൽ മരിച്ചു വീഴുമ്പോൾ ആർ അവരെ കൈപിടിച്ച് കയറ്റും? സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ നമുക്കിന്ന് കഴിയണം. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷെ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. യഹോവയുടെ ന്യായം പ്രവർത്തിക്കുന്നവരായി ഭൂമിയിലെ സകല സൗമ്യന്മാരുമായുള്ളവരെ അവനെ അന്വേഷിപ്പീൻ. ദൈവത്തോട് വിശ്വസ്തരായ ചെറിയൊരു കൂട്ടം ഇന്നും കാണുന്നുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇത് വളരെ ചെറിയൊരു കൂട്ടമായിരിക്കും. ഇത് ഏതൊരു സമൂഹത്തിലും അതുപോലെ തന്നെ സത്യമാണ്. നീതി അന്വേഷിപ്പീൻ. ഒരു ചെറിയ ശേഷിപ്പുണ്ടായിരിക്കും എന്ന് പറഞ്ഞവരും തങ്ങളുടെ ജീവിതത്തെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ഇവിടുത്തെ ചിന്ത. തങ്ങൾ ദൈവമക്കളാകുന്നു എന്ന് പറഞ്ഞ് നടന്നാൽ വിശേഷമില്ല, ജീവിതത്തെ സൂക്ഷിക്കണം. സൗമ്യത അന്വേഷിപ്പീൻ. ദേശത്തെ വലിയ പാപങ്ങളായി അറിയപ്പെട്ടിരുന്ന അഹങ്കാരവും ഉന്നത ഭാവവും സ്വയസംതൃപ്തിയും കൊണ്ട് ഈ ശേഷിപ്പ് നശിക്കരുതെന്ന് ചുരുക്കം. ആത്മീകരെന്ന് അഭിമാനിക്കുന്ന അനേകരിലുമുള്ള അപകടകരമായ സ്ഥിതി ഇന്നും ഇതാണ്, താഴ്മയില്ലാത്ത അവസ്ഥ. വിനയമില്ലെങ്കിൽ പിന്നെ എന്ത് ആത്മീകമാണ് സുഹൃത്തെ? തങ്ങൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നതിൽ പോലും ചിലർ അഹങ്കരിക്കുകയാണ്. അതേതാണ്ട് തങ്ങളുടെ മഹിമയാണെന്നാകുന്നു ഈ കൂട്ടർ ചിന്തിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തെ, ഈ പറഞ്ഞതിലൊന്നും നമുക്ക് പുകഴുവാനില്ല. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞു, തനിക്ക് തന്നിൽ തന്നെ പുകഴുവാൻ ഒന്നും ഇല്ല എന്ന്. എങ്കിൽ നമ്മുടെ കാര്യം പറയണോ? വിശുദ്ധ പൗലോസിന് ലോകപ്രകാരം പുകഴുവാൻ വളരെ ഉണ്ടായിരുന്നു. പക്ഷേ ആത്മീയമായി അതെ ദൈവസന്നിധിയിൽ വരുമ്പോൾ തൻ്റെ ഇല്ലായ്മയാണ് പൗലോസ് കാണുന്നത്. ഒരു യഥാർത്ഥ ദൈവപൈതൽ സൗമ്യനായിരിക്കും. ഒരു ദൈവപൈതലാകുന്നു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് ശരിയല്ല. ഒരു ദൈവപൈതലിന് എപ്പോഴും ആ സ്ഥിതിയിൽ അഭിമാനമുണ്ടായിരിക്കും എന്നത് ശരിയാണ്. പക്ഷേ അഹങ്കരിക്കുവാൻ പാടില്ല. പ്രവാചകൻ ഇവിടെ പറയുന്നത്, നീതി അന്വേഷിപ്പീൻ, സൗമ്യത അന്വേഷിപ്പീൻ. പക്ഷേ നിങ്ങൾക്ക് യഹോവയുടെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. ആ പാറയുടെ മറവിൽ മറഞ്ഞിരിക്കുക എന്നത് അതെ അവന്റെ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിക്കുക എന്നത് മനോഹരമാണ്, മഹത്വകരമാകുന്നു, ഉന്നതമാണ്. ദൈവമക്കൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നാം മഹോപദ്രവകാലത്തിൽ കൂടി കടന്നു പോയില്ലെങ്കിലും വളരെയധികം ബാലശിക്ഷയിലൂടെയും പ്രശ്നങ്ങളിലൂടെയും പോയെന്നിരിക്കും. അതെ, മറ്റുള്ളവർ പോകുന്നത് പോലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്കും ഉണ്ടാകും. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഓർക്കുന്നില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ മനുഷ്യരെ തങ്ങളെ കടുപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവും ഒരിക്കലും പറയുവാൻ സാധ്യതയില്ലാത്ത വാചകമാകുന്നു ഇവിടെ കർത്താവ് പറഞ്ഞത്. എല്ലാവരും എന്റെ കൂടെ വന്നാൽ അത് തരാം ഇത് തരാം, നാട് നീളെ പാലും തേനും ഒഴുകിയേക്കും, ഇങ്ങനൊക്കെയല്ലേ പറയുന്നത്? ഇതാ ക്രിസ്തു പറയുന്നു, തന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചാൽ കഷ്ടമുണ്ട് എന്ന്. എത്ര സത്യസന്ധമായിട്ടാണ് അവിടെ സംസാരിക്കുന്നത് എന്നോർക്കണം. പക്ഷേ ഏത് കഷ്ടത്തിലും വിജയാളിയായി മുൻപോട്ട് പോകുവാൻ ഒരു ദൈവവൈതലിന് സാധിക്കും. അത് ക്രിസ്തുവിന്റെ സാന്നിധ്യമാകുന്നു, അവന്റെ ചിറകിന്റെ അടിയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥ. യഹൂദ മഹോപദ്രവത്തിലൂടെ, അതെ, യഹോവയുടെ ആ മഹാദിവസത്തിലൂടെ കടന്നുപോയില്ല, പക്ഷേ അവർ ഒരു ചെറിയ കഷ്ടത്തിന്റെ കാലത്തൂടെ കടന്നു പോവുകയായിരുന്നു. ഈ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു പരിധിവരെ കഷ്ടങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. വിശുദ്ധ പൗലോസ് പറയുന്നത് നാം ഈ ശരീരത്തിൽ ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുന്നതിനാൽ നാം മഹോപദ്രവകാലത്തിലാണെന്നോ അതിലൂടെ പോകേണ്ടി വരുമെന്നോ അർത്ഥമില്ല. അടുത്ത വാക്യം മുതൽ 3:8 വരെ ഒരു പ്രത്യേക ചിന്തയാണ് നാം കാണുന്നത്. രാജ്യങ്ങൾക്കുള്ള ന്യായവിധി. ഈ ഭാഗം വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ദൈവം ഈ ലോകത്തിലെ സകല രാജ്യങ്ങളെയും ന്യായം വിധിക്കും എന്നുള്ളതാണ്. ബൈബിളിൽ നാം പഠിക്കുന്ന ദൈവം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ ഒരു പ്രത്യേക ദേശക്കാർക്ക് വേണ്ടിയോ ഉള്ള ദൈവമല്ല, ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ടുമുള്ള ദൈവമല്ല. താങ്കൾക്ക് സ്വന്തമാക്കി അലമാരിയിൽ അടച്ചു വെക്കാം എന്ന് ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ദേശീയമായോ പ്രാദേശികമായോ അവനെ ഒതുക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കരുത്. അനേകർക്കും പറ്റിയ ഒരു വലിയ അബദ്ധം ക്രിസ്തുവിനെ ഒരു പാശ്ചാത്യനാക്കി എന്നതാണ്. ഇത് ഒരു പാശ്ചാത്യ മതമാക്കി ചിത്രീകരിച്ചു. അതിൽ നിന്നും മനുഷ്യരെ അകറ്റി കഴിഞ്ഞകാല ക്രിസ്തീയ പ്രവർത്തകർ അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കുവാൻ തരമില്ല. ഒരു വ്യക്തിയോടോ വർഗത്തോടോ സുവിശേഷം അറിയിക്കുമ്പോൾ എന്തിനാ ഈ സുവിശേഷം പറയുന്ന ആളിന്റെ ജീവിത രീതിയും സംസ്കാരവും മറ്റു വിധങ്ങളും കൂടി സ്വീകരിച്ച് മതിയാകൂ എന്ന് പറയുന്നത്? അത് വളരെ സങ്കുചിതമാണ്. തീർച്ചയായും തെറ്റായിട്ടുള്ള ജീവിത രീതികൾ, സംസ്കാരങ്ങൾ നാം നീക്കണം. സംസ്കാരം എന്ന് പറഞ്ഞ് എല്ലാം അംഗീകരിക്കുവാൻ സാധിച്ചില്ലെന്നിരിക്കാം, പക്ഷേ ഞാൻ പുറമേ എങ്ങനെ ആയിരിക്കുന്നുവോ അങ്ങനെ ആയാലേ നീ ശരിയാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അംഗീകരിക്കുവാൻ പ്രയാസമാണ്. തീർച്ചയായും ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നാം പ്രവർത്തിക്കണം, നീങ്ങണം. ഈ ഭൂമിക്ക് മുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള വർഗങ്ങളുണ്ട്, അവർക്കെല്ലാം വേണ്ടിയും കൂടിയാണ് ക്രിസ്തു മരിച്ചത്. ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് ഒരു മതമല്ല, ഒരു മാർഗം അത്രേ. ക്രിസ്തു മാർഗം ഒരു അനുഭവം അത്രേ. ഇത് അനുഭവിക്കാത്ത ആരും ക്രിസ്തുവിന്റെ അനുഗാമി എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുന്നവനാകില്ല. ക്രിസ്തുവിന്റെ ഓരോ മക്കൾക്കും ഉള്ള ഉത്തരവാദിത്വം സകല മനുഷ്യരോടും ഈ സുവിശേഷം അറിയിക്കുക എന്നത് മാത്രമാണ്. ദൈവത്തിന്റെ വചനം അവർക്ക് എത്തിച്ചു കൊടുക്കുക, പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം അവരുടെ ജീവിത രീതിയിലേക്ക് പകർത്തുവാൻ അവർക്ക് സാധിക്കും. യഥാർത്ഥ രൂപാന്തരം ഉണ്ടാകേണ്ടത് മനസ്സിനാണ്. അങ്ങനെ രൂപാന്തരം വന്നു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ജീവിത രീതി അവരവർ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളും. നാം തിരഞ്ഞെടുക്കേണ്ട ജീവിത രീതി ക്രിസ്തുവിന്റെ ജീവിത രീതിയാണ്. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിളിലെ ദൈവം അഖിലാണ്ടത്തിന്റെ ദൈവമാകുന്നു, മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവാകുന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവുമാകുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷകനും അവിടുന്ന് ആകുന്നു. അവൻ മാത്രം തന്റെ ജനത്തെ മാത്രമല്ല സകല ജാതിയെയും അവൻ ന്യായം വിധിക്കും. ദൈവം നൽകിയ പ്രമാണങ്ങൾ ലോകവ്യാപകമായി തീർന്നല്ലോ. ദൈവം മോശയ്ക്ക് നൽകിയ 10 കൽപ്പനയിൽ അവ എഴുതിയിരിക്കുന്നു. സകല മനുഷ്യർക്കും നന്മ തിന്മകളെ കുറിച്ചൊരു ബോധമുണ്ട്. തങ്ങളുടെ ഇടയിൽ ശരിയായതോ തെറ്റായതോ എന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസം കണ്ടെന്നിരിക്കും. വളരെ അപരിഷ്കൃതരായ ഒരു വർഗത്തിനിടയിൽ പ്രവർത്തിച്ച ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ആ വർഗം നരഭോജികളാണ്. പക്ഷേ അവർക്ക് സത്യസന്ധതയെക്കുറിച്ച് വലിയ ബോധമായിരുന്നു. തല കൊയ്യുന്നവന് കുറെ സത്യസന്ധത ഉണ്ടായിട്ട് എന്താ പ്രയോജനമില്ലേ? അങ്ങനല്ലേ താങ്കൾ ഇപ്പോൾ ചിന്തിച്ചത്? പക്ഷേ ഞാൻ അർത്ഥമാക്കിയത് അഥവാ താങ്കളുടെ പേഴ്സ് കുറെ പണവുമായി ആ മനുഷ്യർ ജീവിച്ചിരുന്ന കോളനിയിൽ എല്ലാവരും കാണത്തക്കവണ്ണം വെച്ചിട്ട് പോന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയാലും ആരും അതെടുക്കാതെ ഇരിക്കുന്നത് കാണാം. നമുക്കത് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. പക്ഷേ ഈ സത്യസന്ധർ രാത്രിയിലത്തെ അത്താഴത്തിന് അമ്മാവിയമ്മ ആയിരിക്കും കറിവെക്കുന്നത് എന്നോർക്കണം. ഇന്ന് എന്റെ അമ്മായിയമ്മ അത്താഴത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവരിൽ ഒരാൾ പറഞ്ഞാൽ കറിയായിട്ടായിരുന്നോ കസേരയിലായിരുന്നോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വർഗത്തിന് സത്യസന്ധത വളരെ ഉണ്ടായിരുന്നു. ഇന്ന് അതാണല്ലോ നമുക്ക് സമൂഹത്തിൽ ഇല്ലാത്തത്. ആരും കാണാത്തിടത്ത് കണ്ടുപിടിക്കുവാൻ ഒരു സാധ്യതയും ഇല്ലാത്തിടത്ത് പണം വെച്ചിട്ട് പോയാൽ കിട്ടുന്നില്ല, പിന്നല്ലേ വെറുതെ ഇട്ടിട്ട് പോകുന്നത്. പോക്കറ്റിനകത്ത് പോക്കറ്റ് ഉണ്ടാക്കി അതിനകത്ത് പണം വെച്ചാൽ പോക്കറ്റ് അടിക്കുന്നു. പോക്കറ്റടിക്കാരൻ അത് വീതം വെച്ച് കഴിയുമ്പോൾ അവൻ സത്യസന്ധനായി വീട്ടിൽ പോകുന്നു. ഇതല്ലേ കളി? പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സത്യസന്ധന്മാരാരും അമ്മായിയമ്മയെ കൊല്ലില്ല. ഏ, കൊല്ലാതെ കൊല്ലുമെന്നോ? ഓ, ആ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വളരെ മര്യാദ കാണിച്ചുകൊണ്ടുള്ള ഇടപെടലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിലുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്, നിലവാരമുണ്ട്. ദൈവം ഓരോ ദേശങ്ങൾക്കും വർഗങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രീതി കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലെ സകല രാജ്യങ്ങളിലും താങ്കൾക്ക് ഇത് കാണുവാൻ സാധിക്കും. ഇത് അംഗീകരിക്കാത്ത പക്ഷം ആർക്കും സംസ്കാരമുള്ള ഒരു ജാതിയായിരിക്കാൻ സാധ്യമല്ല. പക്ഷേ ജീവനുള്ള സത്യദൈവത്തിൽ നിന്നും മനുഷ്യർ മാറിപ്പോകുമ്പോൾ അവർ ഹീനവും നികൃഷ്ടവുമായ ജീവിത രീതിയിലേക്ക് അധപ്പതിക്കുകയും തന്മൂലം ദൈവം അവരെ കൈവിടുകയും ചെയ്യുന്ന സ്ഥിതി, വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാകുന്നു അത്. മറ്റു രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നതിനെ കുറിച്ചാണ് ഇനിയും പറയുന്നത്. നാലാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അസ്കലോൺ ശൂന്യമായിത്തീരും. ഞാൻ അതിനു മുമ്പ് വായിക്കട്ടെ. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായിത്തീരും. അസ്തോദിനെ അവർ മദ്യാനത്തിങ്കൽ നീക്കിക്കളയും. എക്രോന് നിർമൂലനാശം വരും. ഫലസ്തീനയുടെ നാല് നഗരങ്ങളാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവയെ ദൈവം ശിക്ഷിക്കുവാൻ പോകുന്നു. താങ്കളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും ഫലസ്തീ ദേശത്തിലെ പ്രധാന പട്ടണമായ ഗത്ത് എന്തുകൊണ്ടാണ് ഇവിടെ പറയാതിരുന്നത് എന്ന്. സഫന്യാവ് ഇത് എഴുതുമ്പോൾ മിക്കവാറും തെക്കേ രാജ്യമായ യഹൂദയുടെ അധീനതയിലായിരുന്നു ഗത്ത്. ഗസ, അസ്കലോൻ, അസ്തോദ്, എക്രോൻ എന്നീ പട്ടണങ്ങളെ ന്യായം വിധിച്ചേ മതിയാകൂ. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമാകും. ഇന്ന് ഗസ തള്ളപ്പെട്ട ഒരു സ്ഥലവും അസ്കലോൻ നശിച്ചു കിടക്കുന്ന ഒരു പ്രദേശവുമാകുന്നു. അസ്തോദിനെ അവർ മദ്യാന്നത്തിൽ നീക്കിക്കളയും. അതുപോലെ തന്നെ സംഭവിച്ചു. അസ്തോദിനെ മദ്യാന്നത്തിൽ തന്നെ ഓടിച്ചു കളഞ്ഞു. ആ നാടുകളിൽ ഉച്ച സമയത്ത് ആളുകൾ കുറെ നേരം ജോലി ഒന്നും ചെയ്യാതിരിക്കും. ആ സമയത്ത് മിക്കവാറും കടകളെല്ലാം അടച്ചിടും, മനുഷ്യർ വിശ്രമിക്കുന്ന സമയം. ഒരു 3 മണിയൊക്കെ ആയിരുന്ന ആ സമയത്ത് എന്തെങ്കിലും ജോലി വീണ്ടും അവർ തുടങ്ങും. സഫന്യ പറയുകയാണ് അവർ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെ നീക്കിക്കളയുമെന്ന്. അസ്തോദ് പൂർണ്ണമായും പിടിച്ചടക്കപ്പെട്ടു. ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത് സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്കയ്യോ കഷ്ടം. ഫലസ്ത്യ ദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. അടുത്ത വാക്യത്തിൽ പറയുന്നത് സമുദ്രതീര നിവാസികളായവർ കയ്യോ കഷ്ടം. ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം സമുദ്രതീരത്തായിരുന്നു. ക്രേത്യജാതി, ക്രേത്ത ദ്വീപിൽ നിന്നും വന്ന ജനങ്ങളാണ് ക്രേത്യർ. അവർ വാസ്തവത്തിൽ ഫലസ്തീരാണ്. ദേശാടനം എന്നർത്ഥം വരുന്ന എബ്രായ പദത്തിൽ നിന്നുമാകുന്നു ഫലിസ്ത്യ എന്ന പദം വന്നിരിക്കുന്നത്. ആ ജനം കുടിയേറി പാർത്തതാണ്. ഈ പറഞ്ഞത് പലർക്കുമുള്ള ഒരു സംശയത്തിന് പരിഹാരം ഉണ്ടാക്കും. കാരണം ഫലസ്തീനെ അവരുടെ നാട്ടിൽ നിന്നും ഓടിച്ചു കളയുവാൻ ഇസ്രായേലിയർക്ക് എന്നാ കാര്യം? ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ കേട്ടോ, ഫലസ്തീർ പാർത്തിരുന്നത് അവരുടെ സ്വന്തം സ്ഥലത്തല്ലായിരുന്നു. ഫലസ്തീർ അവിടെ വരുന്നതിന് വളരെ മുൻപ് ഇസ്രായേലിയർ അവിടെ ഉണ്ടായിരുന്നു. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും അവരുടെ സന്താനങ്ങളും ആ ദേശത്തുണ്ടായിരുന്നു. പിന്നെ അവർ മിസ്രയീമിലേക്ക് പോയതാണ്. ആ ഇടവേളയിൽ ഫലസ്തീർ അവിടെ കൈവശപ്പെടുത്തി. ഫലസ്തീ ദേശമായ കനാനെ, യഹോവയുടെ വചനം നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് നിവാസികൾ ഇല്ലാതാകും വണ്ണം ഞാൻ നിന്നെ നശിപ്പിക്കും. അവരെ ന്യായം വിധിക്കണമെന്നാകുന്നു അവൻ പറയുന്നത്. അതിരിക്കട്ടെ, താങ്കൾ ഒടുവിലായി എന്നാണ് ഒരു ഫലസ്തീനെ കണ്ടതെന്ന് ഓർക്കുന്നു? അങ്ങനെ ഒരു ജാതി ഇന്നില്ല. അവരെല്ലാം അപ്രത്യക്ഷമായി. 6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത് സമുദ്രതീരം ഇടയന്മാർക്ക് കുടിലുകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളുമുള്ള പുൽപ്പുറങ്ങളായിത്തീരും. തീരപ്രദേശം യഹൂദാഗ്രഹത്തിന്റെ ശേഷിപ്പിനാകും. അവർ അവിടെ മേയിക്കും. അസ്കലോൻ വീടുകളിൽ അവർ വൈകുന്നേരത്ത് കിടന്നുറങ്ങും. അവരുടെ ദൈവമായ യഹോവ അവരെ സന്ദർശിച്ച് അവരുടെ സ്ഥിതി മാറ്റുമല്ലോ. 6ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിറവേറിക്കഴിഞ്ഞു. ഏതാണ്ട് 1000 വർഷത്തോളം ഈ പറഞ്ഞിരുന്നത് പോലെ കാര്യങ്ങൾ നടന്നു. 7ാം വാക്യം ദൈവം തന്റെ ജനത്തിന് കൊടുക്കുന്ന വാഗ്ദത്തമാകുന്നു. വിശ്വസ്തരായ ഒരു ശേഷിപ്പുണ്ടാകുമല്ലോ. അവർ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് ഫലസ്തീനരുടെ ദേശം കൈവശമാക്കും. അത് അബ്രഹാമിനും ദൈവം അവകാശമായി കൊടുത്ത പ്രദേശം ആയിരുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണല്ലേ. സത്യസന്ധമായും വിശ്വസ്തതയോടും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് താൻ എന്നും നല്ലവനാണ്. ഒരു സമയത്ത് സകലവും നഷ്ടപ്പെട്ട അവസ്ഥ അനുഭവപ്പെട്ടാലും ഭയപ്പെടരുത് സുഹൃത്തെ. ധൈര്യമായി ദൈവത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോവുക. ദൈവം താങ്കളെ താങ്ങി നടത്തുവാൻ മതിയായവനാണ്. തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മറന്നുപോകണം. ഈ ദൈവത്തിൽ വിശ്വസിപ്പാൻ, ഈ ദൈവത്തെ ആശ്രയിപ്പാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ?